بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر المارئ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ശൈത്യവുമായി ബന്ധപ്പെട്ട ഏതാനും വിധികളും അദബുകളും സ്വഭാവങ്ങളുമാണ് ഖുതുബയായി ഇവിടെ നമ്മൾ ഇന്ന് ശ്രവിച്ചത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ച് നമ്മൾ കേട്ടു, ശൈത്യത്തിന് അറബിയിൽ അശിത എന്ന് പറയും. പ്രസ്തുത ശിത എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് പരാമൃഷ്ടമായത്. രിഹ്ലത ശിതാഇ വസ്വൈഫ്, അവിടെ ശിത എന്ന് പറഞ്ഞാൽ ശൈത്യകാലമാണ്. സജ്ജനങ്ങൾ സ്വാലിഹീങ്ങൾ ഏറെ സന്തോഷിക്കുന്ന ഒരു കാലമാണ് ശൈത്യം. ഇതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസ്താവന. എന്തുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ ശൈത്യകാലം വരുമ്പോൾ സന്തോഷിക്കുന്നത്? അതിന്റെ പൊരുൾ ഇമാം സഹാബി വര്യനായ അബ്ദുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കിൽ നിന്ന് സ്വീകരിക്കാനാവും. അദ്ദേഹം പറയാറുണ്ട്, ശൈത്യകാലം വന്നാൽ മർഹബൻ ബിശ്ശിത, ശൈത്യത്തിന് സ്വാഗതം. എന്തിനാ ശൈത്യത്തിന് എന്തിനാ സ്വാഗതം പറയുന്നത്? അതിൽ അദ്ദേഹം പറയുന്നത് യഖൂലു ഫീഹി ലൈൽ ലിൽ ഖിയാം വ യഖ്സുറു ഫീഹി നഹാറു ലിൽ സിയാം, രാത്രി നമസ്കാരത്തിന് രാവിലെ ദൈർഘ്യം കൂടുകയും ഐച്ഛികമായ നോമ്പുകൾക്ക് പകലിൽ ദൈർഘ്യം കുറവുമായിരിക്കും ശൈത്യകാലത്ത്. അപ്പൊ ശൈത്യകാലം രാവ് ലോങ് ആണ്, സുന്നത്തുകൾ നമസ്കരിക്കാൻ പറ്റും, രാത്രി നമസ്കാരങ്ങൾ. പകൽ ഷോർട്ടാണ്, അതുകൊണ്ട് തന്നെ നോമ്പ് വർദ്ധിപ്പിക്കാനും പറ്റും. ഇതുകൊണ്ടാണ് ശൈത്യകാലം വരുമ്പോൾ സ്വാലിഹീങ്ങൾ സന്തോഷിച്ചിരുന്നത്. അപ്പോ കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ സംജാതമാവുകയും ഉഷ്ണം ശൈത്യത്തിന് വഴിമാറുകയും ചെയ്യുമ്പോൾ പൂർവികർ എങ്ങനെയായിരുന്നു ഈ ഒരു മാറ്റത്തെ വായിച്ചിരുന്നത് എന്നതാണ്. അത് എങ്ങനെ അതിൽ നമുക്ക് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് പുണ്യവർത്തികളായി പരിണമിക്കാം, ആ നിലക്കാണ്. രാത്രി നമസ്കാരവും പകലിലെ നോമ്പുമായിരുന്നു അവരുടെ വിഷയം എന്നതാണ്. ഇങ്ങനെ ഒരു വായന കാലചക്രം കറങ്ങുമ്പോൾ ഈ മാറ്റങ്ങളോട് നമുക്ക് നേരെയുണ്ടോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഈ ശൈത്യങ്ങളെ നമ്മൾ അതിജീവിക്കുമ്പോൾ, അതിൽ നമ്മൾ കഴിച്ചുകൂട്ടുമ്പോൾ, ഇങ്ങനെ ഒരു നമസ്കാരത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരു നോമ്പിനെ കുറിച്ചൊക്കെ നമുക്ക് ബോധമുണ്ടോ എന്നുള്ളതാണ് അതിലുള്ള വിഷയം. ഇപ്പൊ നമ്മൾ ശൈത്യകാലത്താണ്. ശൈത്യത്തിന് പറയപ്പെട്ട ഈ പ്രത്യേകത, പകലിന്റെ ചുരുക്കം, രാവിന്റെ ദൈർഘ്യം, അതിനനുഭവസ്ഥരാണ് നമ്മൾ. നമ്മളുടെ രാവുകൾ എങ്ങനെ, നമ്മുടെ പകലുകൾ എങ്ങനെ, അത് നമ്മളാണ് നമ്മളോട് ചോദിക്കേണ്ടത്. മറ്റു ചില വിഷയം അതിലെ കർമ്മങ്ങളാണ്. ശൈത്യകാലം വന്നാൽ അതിനെ വിശേഷിപ്പിച്ചത് പ്രയാസമെന്നും ശത്രുവെന്നും ഒക്കെയാണ്. അത് ശപിച്ചു പറയലോ ദുഷിച്ചു പറയലോ അല്ല, പ്രത്യേകത അതിന്റെ പ്രയാസങ്ങൾ ചിലത് ഉണർത്തലാണ്. കർമ്മശാസ്ത്രപരമായി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശുദ്ധി വരുത്തുമ്പോൾ പൂർണ്ണത ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, തണുപ്പുള്ള കാലാവസ്ഥകളിൽ തൊലികൾ ചുളിഞ്ഞിരിക്കും. വെള്ളം തണുപ്പുള്ളതാണ് എങ്കിൽ അത് ഉപയോഗിക്കുവാൻ പലപ്പോഴും മനുഷ്യർ വിമ്മിട്ടം പ്രകടിപ്പിക്കും, അരോചകത്വം അറിയിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ബാഹുൽ വുദു ഫിൽ മകാരിഹ്, അല്ലെങ്കിൽ ഇസ്ബാഹുൽ വുദു ഫിസ് സബറാത്ത്, ശൈത്യകാലത്ത് വുദു പൂർണ്ണമായി എടുക്കുക എന്നുള്ളത് മഹൽ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റുകൾ പൊറുക്കുന്ന, മാപ്പാക്കുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, അല്ലാഹു പദവികൾ ഏറ്റി നൽകുന്ന ശ്രേഷ്ഠ കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുകൾ പൊറുക്കുന്ന, കുറ്റങ്ങളെ മായ്ക്കുന്ന, പദവികൾ ഒരാൾക്ക് ഏറ്റിക്കൊടുക്കുന്ന കർമ്മം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇസ്ബാഹുൽ വുദു അലൽ സബറാത്ത്, അല്ലെങ്കിൽ അലൽ മകാരിഹ് വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ് വന്തിബാറു സ്വലാ ബാദ സ്വലാ എന്നാണ്. ഫദാലികും റിബാത്ത്, സബറാത്തിൽ അല്ലെങ്കിൽ മകാരിഹിൽ വുദു പൂർണ്ണമായി എടുക്കലാണ്. അത് തണുപ്പ് കാലത്ത്, ശൈത്യകാലത്ത് വുദു പൂർണ്ണമായി എടുക്കുക എന്ന് പറഞ്ഞാൽ, വുദുവിൽ നമ്മൾ ചിക്കി അനക്കി കഴുകേണ്ട അവയവങ്ങളുണ്ട്. അതേപോലെ തന്നെ ചുളിവുകൾ, അതിൽ വിരൽ ഓടിച്ച് കഴുകേണ്ട അവയവങ്ങളുണ്ട്. അതേപോലെ വിരലുകൾ വിടർത്തി കഴുകേണ്ട അവസ്ഥ ഉണ്ട് വുദു ചെയ്യുമ്പോൾ, എന്തിനവിടങ്ങളിലൊക്കെ വെള്ളത്താൻ. അപ്പോ ശരിക്ക് വുദുവിന്റെ അവയവങ്ങളിൽ എല്ലായിടത്തും വെള്ളം എത്തിച്ച് വുദു പൂർണ്ണമാക്കിയെടുക്കുക. ഇപ്പൊ ശൈത്യകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും ഇടുങ്ങിയതായിരിക്കും, വസ്ത്രങ്ങൾ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് കൈമുട്ടുകളൊക്കെ കഴുകാൻ വസ്ത്രങ്ങൾ കയറ്റണം, എങ്കിലാണ് കൈമുട്ടിന് ഉൾപ്പെടുത്തി ഒന്ന് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ഒന്ന് ചെയ്യേണ്ടത് വൈദ്യക്കും ഇലൽ മറാഫിഖ് എന്നാണ്. ഒന്ന് ചെയ്യുമ്പോൾ കൈ കഴുകേണ്ടത് മുട്ടുകൾ ഉൾപ്പെടുത്തിയാണ്. അപ്പൊ മുട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് ചെയ്യണമെങ്കിൽ ധരിച്ച വസ്ത്രം ശരിക്കും മുട്ടിന് മുകളിലേക്ക്, കൈമുട്ടിന് മുകളിലേക്ക് ഉയർത്തി കയറ്റിയിട്ട് പിന്നെ കഴുകണം, അപ്പോൾ അവിടെ വെള്ളത്തോളൂ. ഇതേപോലെ ചുളിവുകൾ, അതേപോലെ വിടർത്തി കഴുകേണ്ട അവയവങ്ങൾ, ഇതൊക്കെയും അവിടങ്ങളിൽ വെള്ളം എത്തിച്ചിട്ട് വുദു ചെയ്യുക, ശുദ്ധി വരുത്തുക. അതാണ് ഇസ്ബാഹുൽ വുദു അലൽ മകാരിഹ്, അല്ലെങ്കിൽ ഇസ്ബാഹുൽ വുദു ഫി സബറാത്ത്, തണുപ്പിൽ അത്യുഷ്ണ അതിശൈത്യത്തിൽ വുദു പൂർണ്ണമായി എടുക്കൽ. അതിനാൽ തെറ്റുകൾ മായ്ക്കപ്പെടും, പൊറുക്കപ്പെടും, പദവികൾ ഉയർത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പിന്നെ പള്ളികളിലേക്കുള്ള കാൽവെപ്പുകൾ, ഒരു നമസ്കാര ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതൊക്കെയും അതിന് മഹത്വങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടായത്. പാപങ്ങൾ പൊറുക്കപ്പെടും, പദവികൾ ഉയർത്തപ്പെടും എന്നുള്ളത്. രണ്ടാമത്തെ മസല, കാലുറകൾ, പാദരക്ഷകൾ തടവുന്നതുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇളവ് അനുവദിച്ച ഒരു വിഷയമാണ്. നമ്മൾ ശുദ്ധി വരുത്തി ശുദ്ധിയുള്ള പാദരക്ഷകളാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ പാദരക്ഷ അത് നമ്മളുടെ പാദത്തിൽ കഴുകേണ്ട അവയവം പൂർണ്ണമായി മറഞ്ഞാണ് ഇരിക്കുന്നത് എങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പാദരക്ഷകളിൽ ഒന്ന് ഖുഫ മറ്റൊന്ന് ജൗറം. ഖുഫ എന്ന് പറഞ്ഞാൽ തോലിനാൽ ഭദ്രമായി ധരിക്കുന്ന രക്ഷയാണ്, പാദത്തിൽ നെരിയാണി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറ, അത് ഖുഫ. അതേപോലെ ജൗറബുണ്ട്. ജൗറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആധുനിക യുഗത്തിൽ സോക്സ് ധരിക തടവാം, സോക്സിന്മേൽ തടവാം, ഖുഫയിൽ തടവാം, രണ്ടിനും തെളിവുണ്ട്. പക്ഷെ എന്ത് വേണം? തടവുന്നതിന് മുമ്പ് നമ്മൾ, സോക്സ് ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശുദ്ധി വരുത്തിയിരിക്കണം. സോക്സ് അല്ലെങ്കിൽ ഖുഫ അത് ശുദ്ധമായിരിക്കണം, അത് നജസാവാൻ പാടുള്ളതല്ല. പിന്നെയോ അത് നമ്മൾ കഴുകേണ്ട അവയവത്തെ മറച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ സോക്സ് അല്ലെങ്കിൽ ഖുഫ അത് നെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗത്തെ മറച്ചിരിക്കണം. ഇപ്പൊ ചില സോക്സുകളുണ്ട്, അത് ധരിച്ചാൽ നെരിയാണിക്ക് താഴെയാണ് അതിൻ്റെ അളവ് വരിക. അതിന്മേൽ തടവിയാൽ ശരിയാവില്ല, കാരണം നെരിയാണി ഉൾപ്പെടുത്തിയാണ്. അർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങൾ കാലുകൾ കഴുകണം നെരിയാണി ഉൾപ്പെടുത്തി എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്. അപ്പൊ നെരിയാണി ഉൾപ്പെടുത്തിയാണ് കഴുകേണ്ടത്. അപ്പൊ ആ കഴുകേണ്ട അവയവത്തെ മറച്ചുകൊണ്ടാണ് കാലുറയെങ്കിൽ, അത് ഖുഫയായാലും സോക്സ് ആയാലും, നമുക്കതിന്മേൽ തടവാൻ ഇളവുണ്ട്. സോക്സിന്മേൽ തടവുമ്പോൾ അതിന് മുഗൾ ഭാഗമാണ് തടവേണ്ടത്, ഒരു പ്രാവശ്യമാണ് തടവേണ്ടത്. അത് തണുപ്പിലായാലും അല്ലെങ്കിലും, അതിൻ്റെ പൊതു നിയമം അതാണ്. തണുപ്പിൽ നമ്മളെല്ലാ നമസ്കാരത്തിനും അത് ഊരി കഴുകേണ്ട ഒരു ആവശ്യമല്ല. നമ്മൾ ഉതുവരുത്തി നമ്മൾ സോക്സ് ധരിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ രീതിയിലാണ് അതിൻ്റെ ധരിക്കലെങ്കിൽ, പിന്നെ അടുത്ത നമസ്കാരങ്ങളിൽ നമുക്ക് അതിന്മേൽ തടവിയാൽ മതി. ഉതു പുതുക്കേണ്ട അവസ്ഥ വന്നാൽ, ഉതു നഷ്ടമായിട്ട് ഉതു പുതുക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അതിന്മേൽ തടവിയാൽ മതി. അതെത്ര വരെ? തദ്ദേശവാസിയുണ്ട്, യാത്രക്കാരനുണ്ട്. തദ്ദേശവാസി എന്ന് പറഞ്ഞാൽ നാട്ടിൽ താമസിക്കുന്നവൻ. തദ്ദേശവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാവും പകലും അയാൾക്ക് തൻ്റെ സോക്സിൽ തടവാൻ ഇളവുണ്ട്. നാട്ടിൽ താമസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരനാണെങ്കിലോ അയാൾക്ക് 3 ദിവസം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, 1 ദിവസം തടവാൻ ഇളവുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോ തുടങ്ങി എപ്പോ വരെ? എപ്പോൾ തുടങ്ങി എപ്പോ വരെ? അതിൽ നമ്മൾ സോക്സ് ധരിച്ച് പിന്നെ നമ്മൾ നിസ്കാരം തുടങ്ങി, നമുക്ക് ഒതു നഷ്ടമായി. ഒതു നഷ്ടമായി പിന്നെ നമ്മൾ എപ്പോഴാണോ ഒതു എടുത്ത് സോക്സിൽ തടവിയത്, ആ സമയം മുതൽ 1 ദിവസം എന്നുള്ളതാണ്. അത് ഖതീബ് വിശദീകരിച്ചതുപോലെ ജുമാ നമസ്കാരത്തിന് ഇപ്പോൾ നമ്മൾ കുളിച്ചു, ഉതു ചെയ്ത് സോക്സ് ധരിച്ചു വന്നു, ആ സോക്സ് ധരിച്ചതിലാണ് നമ്മൾ നിസ്കാരം. പിന്നെ അസറിനാണ് നമുക്ക്, അസറിന് ശേഷമാണ് ഒതു നഷ്ടമായത് എങ്കിൽ, ഒതു നഷ്ടമായത് അസർ സ്കെച്ചതിന് ശേഷമാണ് ഒതു നഷ്ടമായത്. പിന്നെ മഗ്രിബിക്കാണ് ഒരാൾ ഒതു പുതുക്കുന്നത് എങ്കിൽ, മഗ്രിബിക്കാണ് ഒരാൾ ഒതു പുതുക്കുന്നത് എങ്കിൽ, ആ പുതുക്കിയ സമയം മുതൽ പിന്നെ 1 ദിവസം വരെ എന്നാണ്. അപ്പോൾ നാളെ മഗ്രിബിൻ്റെ ആ സമയം വരേക്കും ഈ സോക്സ് ധരിച്ചത് കൊണ്ട് ഒരാൾക്ക് നിസ്കരിക്കാം. ഒതു ചെയ്തിട്ട് ഒതു പുതുക്കിയിട്ടുണ്ട് എങ്കിൽ അതിന്മേ തടവി നിസ്കരിക്കാം. അപ്പോൾ ഇഷാക്ക് ഒതു നഷ്ടമായി എങ്കിൽ അയാൾ ഒതു പുതുക്കുക, സോക്സിന്മേ തടവുക. ഉറങ്ങുമ്പോൾ അയാൾ സോക്സ് ധരിച്ചാണ് ഉറങ്ങിയത്, അയാൾക്ക് കുളി നിർബന്ധമായിട്ടില്ല എങ്കിൽ പിന്നെ കുളിക്കേണ്ട കാര്യമല്ലല്ലോ. ഫജ്ർ അദ്ദേഹം എഴുന്നേറ്റു, ഒതു ചെയ്തു, സോക്സിൽ തടവ. ദുഹറിന് ഒതു പുതുക്കേണ്ടി വന്നാൽ ഒതു പുതുക്കിയിട്ട് സോക്സിന്മേ തടവ ഒരു പ്രാവശ്യം. അസറിന് അങ്ങനെ തന്നെ. പക്ഷെ മഗ്രിബിന് അയാൾ ഒതു പുതുക്കേണ്ടി വരികയാണെങ്കിൽ സോക്സ് ഊരിയിട്ട് പിന്നെ ഒതു പുതുക്കണം, കാരണം അയാളുടെ 1 ദിവസം അപ്പോൾ തകയാണ്. ഇത് തദ്ദേശവാസിയെ സംബന്ധിച്ചിടത്തോളം. യാത്രക്കാരനാണ് എങ്കിൽ അയാൾക്ക് 3 രാവും 3 പകലും ഇപ്രകാരം സോക്സിൽ തടവാൻ, ഖുഫയിൽ തടവാൻ ഇളവുണ്ട്. ചില ആളുകൾ അത് ഖുഫയല്ലേ, ഖുഫ എന്ന് പറഞ്ഞാൽ തോലിൻ്റെ പാദരക്ഷയല്ലേ എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസിൽ ഖുഫയും വന്നിട്ടുണ്ട്, ജൗറബും വന്നിട്ടുണ്ട്. ജൗറബ് എന്ന് പറഞ്ഞാൽ അത് ഖുഫല്ല, അത് ആധുനികതയിൽ നമ്മൾ ധരിക്കുന്ന സോക്സാണ്, ശീല കൊണ്ടുള്ള സോക്സാണ്. അപ്പൊ അത് ഈ വിഷയത്തിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലരും അതിൽ വലിയ പ്രയാസം കാണാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയ നിർബന്ധ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കൽ അള്ളാഹുക്ക് ഇഷ്ടമാണ്. അതേപോലെ അള്ളാഹു നമുക്ക് ഏകിയ ഇളവുകൾ നമ്മൾ അനുഷ്ഠിക്കലും അള്ളാഹുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇളവുകൾ അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. അത് അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ പ്രയോഗവൽക്കരിക്കുക എന്നാണ് ഇവിടെ നമ്മൾ ആ വിഷയത്തിൽ കേൾക്കേണ്ടത്. മറ്റൊരു വിഷയം നമസ്കാരം ജമ്മാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, ജമ്മാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരങ്ങൾ ജമ്മാക്കിയിട്ടുണ്ട്. ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ നാല് റക്അത്തുള്ള നമസ്കാരങ്ങൾ, അത് ദുഹറും അസറും അതിൻ്റെ ഒരു സമയത്ത് നമസ്കരിക്കുക, മഗ്രിബും ഇശയും അതിൻ്റെ സമയങ്ങളിൽ നമസ്കരിക്കുക. മഗ്രിബ് മൂന്ന് റക്അത്താണ്, പക്ഷേ ഇശയോട് ജമ്മാക്കിയിട്ട് നമസ്കരിക്കുക. അപ്പോൾ നാല് റക്അത്ത് ദുഹർ, നാല് റക്അത്ത് അസർ, രണ്ടാലൊരു നമസ്കാരത്തിൻ്റെ സമയത്ത് ചേർത്ത് നിസ്കരിക്കുക. നാല് നാല് മഗ്രിബും ഇശയും ആ നമസ്കാരത്തിൻ്റെ രണ്ടിൻ്റെയും സമയങ്ങളിൽ ഒന്നിൽ ചേർത്ത് നമസ്കരിക്കുക, അതാണ് ജമ്മാക്കൽ. അതിൻ്റെ കാരണം പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫറോ മറവോ മത്രോ ഇല്ലാതെ തന്നെ ജമ്മാക്കിയെന്ന ഹദീസിൽ കാണാം. സഫർ എന്നാ യാത്ര, യാത്രക്കാരനല്ലാതെ റസൂലുള്ള ജമ്മാക്കിയിട്ടുണ്ട്. മറം എന്നാ രോഗി, രോഗിക്ക് ജമ്മാക്കാം. മത്ര എന്ന് പറഞ്ഞാൽ മഴ, മഴ ഉണ്ടായാൽ ജമ്മാക്കാം. ഇതും ഒന്നുമില്ലാതെ തന്നെ റസൂലുള്ള ജമ്മാക്കി നമസ്കരിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താ? സഫറിൽ യാത്രയിൽ ജമ്മാക്കാം, രോഗമുണ്ട് എങ്കിൽ ജമ്മാക്കാം. അതുകൊണ്ടാണ് ഇസ്തിഹാലത്ത് രക്തം, രക്തസ്രാവമുള്ള ബ്ലീഡിംഗ് ഉള്ള, ആർത്തവ രക്തമല്ലാത്ത ബ്ലീഡിംഗ് കേസുകളുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമ്മാക്കിയിട്ട് നമസ്കരിക്കാം എന്ന് നമ്മൾ ഹദീസിൽ വായിക്കുന്നത്. കാരണം അത് രോഗമാണ്. അപ്പോൾ രോഗികൾക്ക് ജമ്മാക്കിയിട്ട് നിസ്കരിക്കാം. അതേപോലെ മത്തറുള്ളപ്പോൾ, മഴയുള്ളപ്പോൾ ജമ്മാക്കിയിട്ട് നമസ്കരിക്കാം. അതിൽ ഹദീസുകളിൽ കാണാം മത്തർ, അതേപോലെ അരീഹ് അൽബാരിദ് അശദീദ് അതിശൈത്യമുള്ള കാറ്റ്, അതേപോലെ വഹൽ, വഹൽ എന്ന് പറഞ്ഞാൽ ചളി. നമസ്കരിക്കാം പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഉടനീളം ചളിയാണ് എങ്കിൽ ജമ്മാക്കി നിസ്കരിക്കാം. മഴയുള്ളപ്പോൾ ജമ്മാക്കിയിട്ട് നമസ്കരിക്കാം. അതേപോലെ അതിശൈത്യമുള്ള കാറ്റടിച്ച് വീശുന്ന അവസ്ഥയാണ് എങ്കിൽ ജമ്മാക്കി നമസ്കരിക്കാം. അതിൽ ജമ്മാക്കുവാൻ തെളിവുണ്ട്. പക്ഷെ ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത് യാത്രയിൽ ജമ്മാക്കാൻ പറഞ്ഞ്, രോഗിയോട് ജമ്മാക്കാൻ പറഞ്ഞ്, മഴയുള്ളപ്പോൾ ജമ്മാക്കാൻ പറഞ്ഞ്, എന്തുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ജമ്മാക്കാതെ അതാത് നമസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് നിസ്കരിക്കൽ മശക്കത്തുള്ള, പ്രയാസമുള്ള, ഞെരുക്കമുള്ളതാണ് എന്നതിനാലാണ്. അപ്പം മഴ പെയ്തു, മശക്കത്തില്ല എങ്കിൽ, ഞെരുക്കല്ല എങ്കിൽ, തണുത്ത കാറ്റ് വീശി, പ്രയാസമില്ല എങ്കിൽ, ചളിയില്ല എങ്കിൽ ജമ്മാക്കേണ്ട ആവശ്യമല്ല, ജമ്മാക്കേണ്ട ആവശ്യമില്ല. മശക്കത്ത്, പ്രയാസമുണ്ടാവുക എന്നുള്ളതാണ് ജമ്മാക്കാനുള്ള റീസൺ, കാരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ജമ്മാക്കുമ്പോൾ അതിനൊരു പ്രയാസമുണ്ടോ ജമ്മാക്കാൻ മാത്രം എന്നുള്ളതാണ്. പള്ളികളിൽ ജമായത്തായിട്ടുള്ള നമസ്കാരങ്ങളിൽ ജമ്മാക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ സാധാരണ കാണുന്നതുമാണ്, നമ്മൾ നാടന്മാർ പറയും മടക്കണമ ചവിട്ടിയ മാതിരി, ഒരു വിഭാഗം ജമ്മാക്കണം എന്ന് പറയും, ഒരു വിഭാഗം ജമ്മാക്കരുത് എന്ന് പറയും. പള്ളിയിൽ ഇമാം ജമ്മാക്കി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം എഴുന്നേറ്റ് വെച്ചുണ്ടാക്കും, എന്തിനാണ് ജമ്മാക്കിയത്. വേറെ വിഭാഗം ജമ്മാക്കിയിട്ടില്ലെങ്കിൽ വെച്ചുണ്ടാക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള കേസാണ് സാധാരണയിൽ. അതുകൊണ്ടാണ് ഖത്തീബ് പറഞ്ഞത് ആ വിഷയങ്ങളിൽ ആളുകളുടെ, പള്ളികളിൽ വരുന്ന ആളുകളുടെ അഭിപ്രായമല്ല പരിഗണനീയം, അതിൽ ഇമാമിൻ്റെ അഭിപ്രായമാണ് പരിഗണനീയം. കാരണം അൽ ഇമാമു ബാമിനുൻ, ഉത്തരവാദിത്തമാർക്കാണ്? ഇമാമിനാണ്. ആളുകളുടെ നമസ്കാരത്തിൻ്റെ ചുമതലയും ഉത്തരവാദിത്തവും അത് ഇമാമിൻ്റെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ഇമാം ആ വിഷയത്തിൽ എന്ത് തീരുമാനിക്കുന്നുവോ അതിൽ ആളുകൾ സമ്മതിക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമസ്കാരം ജമ്മാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശൈത്യമായ കാറ്റ് വീശുമ്പോൾ, അതേപോലെ മഴ പെയ്യുമ്പോൾ, അതേപോലെ ചളി അത് വഴിയിൽ ഉണ്ടാകുമ്പോൾ ഇമാമ് ജമ്മാക്കി നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇമാമിന് പിന്നിൽ ജമ്മാക്കി നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന മസലയാണ് ആ വിഷയത്തിൽ നമ്മൾ കേട്ടത്. പിന്നൊന്ന് ദുആയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ദുആയുടെ പ്രാധാന്യം. കാറ്റടിച്ച് വീശുമ്പോൾ നമ്മളോട് ദുആ കൽപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരും ഇത്തരം വിഷയങ്ങളിൽ വീഴ്ചയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാറ്റടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബി എന്ന് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവെ കാറ്റിൻ്റെ നന്മ, കാറ്റു കൊണ്ടുവന്നതിലുള്ള നന്മ, കാറ്റാകുന്ന നന്മ, അത് അള്ളാഹിനോട് ചോദിക്കണം. അതേപോലെ കാറ്റിൽ വിപത്തുക്കളുണ്ട്, ദുരിതങ്ങളുണ്ട്. അപ്പോൾ കാറ്റ് അത് കൊണ്ടുവരുന്ന ദുരിതം, വിപത്ത്, അതിലടങ്ങിയ വിപത്ത്, ദുരിതം, ചിലത് ദുരിതക്കാറ്റുകളായിരിക്കും. നമുക്കറിയാം ചരിത്രത്തിൽ കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിടികൂടിയ ജനതതികൾ. അതേപോലെ തന്നെ പലപ്പോഴും കാറ്റുകൾ അതിൻ്റെ രക്ഷയുടെയും അതേപോലെ അതൊരു അനുഗ്രഹവും എന്നതിലപ്പുറം ചിലരുടെ നേരെ അത് ഒരു ശിക്ഷയുടെ ഭാവത്തിൽ വരുന്ന അവസ്ഥ. ഏതായാലും കാറ്റ് നന്മയായിട്ടുണ്ട്, കാറ്റ് വിപത്തായിട്ടുണ്ട്. നന്മ തേടുക, വിപത്ത് ചെറുക്കപ്പെടാൻ ദുആ ഇരക്കുക, ദുആ മുഖ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയിൽ കാറ്റിനെ നിയോഗിക്കുന്നവൻ അല്ലയാണ്, വഹുവല്ലദി യുർസിലു റിയാഹ്, അല്ലാഹു ആകുന്നു കാറ്റുകളെ നിയോഗിക്കുന്നവൻ. അല്ലാഹുക്ക് അറിയുള്ളൂ അത് നന്മയാണോ അതല്ല വിപത്താണോ എന്ന്, അതിലടങ്ങിയത് നന്മയാണോ അതല്ല വിപത്താണ് എന്ന്. ഒരു വിശ്വാസി വേണ്ടതെന്താ? വിശ്വാസി നന്മയാണ് എങ്കിൽ ആ നന്മ തേടുക, വിപത്താണ് എങ്കിൽ ആ വിപത്ത് ചെറുക്കപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇത് ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ പ്രകൃതിയിൽ അരങ്ങേറുന്ന പ്രതിഭാസങ്ങൾ അവരുടെ വിഷയങ്ങളിൽ വായിക്കേണ്ട ഒരു പ്രധാന വായനയാണ്. പ്രകൃതി ക്ഷോഭങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, അത് മഴയായി, കാറ്റായി, ചൂടായി, തണുപ്പായി, പലതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ അവക്ക് നേരെ ഈ രീതിയിൽ നമ്മൾ വായന നടത്തേണ്ടതുണ്ട്. പ്രമാണബദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ളതായ വായന. മഴ പെയ്യുമ്പോൾ, ഇപ്പം മഴ ഇല്ല എങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഗീസ്ന, അല്ലാഹുമ്മ അഗീസ്ന എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മൾ കാണാം. അല്ലാഹുമ്മ അഗീസ്ന ഗൈസൻ മുഗീസൻ നാഫിയൻ ഗൈറ ബാർ എന്ന് തുടങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകൾ കാണാൻ സാധിക്കും. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം. മഴ പെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ എന്താ? പെയ്യുന്ന മഴയിൽ അല്ലാഹുമ്മ സയ്ബൻ നാഫിയ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, ഫലപ്രദമായ മഴയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കുകയും തൻ്റെ വസ്ത്രം നീക്കി ആ മഴ മേത്ത് കൊള്ളിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകൾ. മഴ പെയ്ത് തീർന്നാൽ, അവസാനിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതിർന ബിഫദലില്ലാഹി വറഹ്മതി, മുതിർന ബിഫദലില്ലാഹി വറഹ്മതി, അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞ് മഴയാകുന്ന അനുഗ്രഹത്തെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലേക്ക് ചേർത്ത് വെക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ദുആകൾ, ശുക്രിൻ്റെ, ദിക്റിൻ്റെ ഇത്തരം ദുആകൾ, ഇതൊക്കെയും നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടവരാണ്. അതിനുള്ള ഉണർത്തലുകളാണ് നമ്മൾ കേൾക്കേണ്ടത്. മാത്രമല്ല ഈ മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആ കബൂലാക്കും എന്നറിയിക്കുന്ന ഹദീസുകൾ ഇമാം അബൂദാവൂദിൽ നിന്ന് സഹീഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹദീസ് നമ്മൾ കേൾക്കേണ്ടായി. മഴയുടെ വേളയിൽ നമ്മളുടെ മനസ്സ് പ്രാർത്ഥനാമയമാണ് എങ്കിൽ ആ ദുആ അള്ളാഹു കബൂലാക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്ബോധനമാണ് നമ്മൾ കേൾക്കേണ്ടായത്. മഴയുമായി ബന്ധപ്പെട്ട് ചില കർമ്മ വിഷയങ്ങൾ, ചില അദബുകൾ, മര്യാദകൾ, ഇതോടൊപ്പം മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ ചില സ്വഭാവങ്ങൾ, നമ്മൾ നമ്മുടെ പരിസരങ്ങളിലേക്ക്, പരിസര നാടുകളിലേക്ക് കണ്ണോടിക്കുകയാണ് എങ്കിൽ, പരിസരങ്ങളിലും ഇനി അല്പം ദൃഷ്ടി ദൂരത്തേക്ക് എറിയുകയാണ് എങ്കിൽ അവിടങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണ്? തണുപ്പ് പലരെയും വേട്ടയാടുന്നു, ചിലയിടങ്ങളിൽ ചൂട് പലരെയും വേട്ടയാടുന്നു. തണുപ്പ് വേട്ടയാടുന്ന മനുഷ്യരിൽ, മുസ്ലിം സഹോദരങ്ങളിൽ പലരും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, നിരാലംബർ, അഗതികൾ, അശരണർ, അവരുടെ അവസ്ഥകളേറെ പരിതാപകരാണ്. യുദ്ധക്കെടുതികളിൽ പൊറുതിമുട്ടിയവർ, അഭയാർത്ഥികളായി ആകാശമാകുന്ന മേൽക്കൂരക്ക് കീഴിൽ, മരുപ്പറമ്പിൻ്റെ വിശാലതയിൽ തണുപ്പിൽ അതിശൈത്യത്തിൽ ജീവിതം പൊറുതുമിട്ട് കഴിയുന്ന കുറേ നിരാലംബർ, അവരിൽ വലിയ ഒരളവ് കുട്ടികളാണ്, അതേപോലെ തന്നെ സ്ത്രീജനങ്ങളാണ്. ഈ കാഴ്ചകൾ നമ്മളെ വളരെ അലോസരപ്പെടുത്തേണ്ടതുണ്ട്. ആ കാഴ്ചകൾ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ദുസ്ഥിതി അത് നമ്മളിലായിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ തണുപ്പിന്റെ നാളുകളിൽ, രാവുകളിൽ നമ്മളുടെ മക്കൾ തണുപ്പിനെ ചെറുക്കാൻ അതിന്റെ ഡ്രസ് കോഡാണോ അണിഞ്ഞിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുന്നു. ഉറങ്ങിക്കിടക്കുന്ന മക്കൾ, അവർ പുതപ്പൊക്കെ ശരിക്കും പൊതിച്ചിട്ടുണ്ടോ? തണുപ്പിനെ ചെറുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അവരുടെ കിടത്തം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നു. അത് രാവിന്റെ നിറവിൽ നമ്മൾ പലതും അന്വേഷിക്കുന്ന വിഷയമാണ്. അതേപോലെ ഉള്ള മക്കൾ തന്നെയാണ് മുസ്ലിം സാഹോദര്യത്തിൽ വിളക്കപ്പെട്ട കണ്ണികളിൽ ഒരു വിഭാഗമാണ്. ആ രീതിയിലുള്ള ദുരിത കാഴ്ചകൾ, പ്രയാസങ്ങൾ, അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ വിഷയത്തിൽ സഹായഹസ്തങ്ങൾ ഉള്ളവരാണോ, അതേപോലെ തന്നെ പ്രാർത്ഥനാമയമായ ഒരു മനസ്സുള്ളിൽ പേറുന്നവരാണോ, ഇതാണ് നമ്മൾ ആലോചിക്കുവാൻ പറഞ്ഞത്. ശൈത്യം വന്നാൽ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലനെ വിശിഷ്യം സിറിയയെ ഉദ്ധരിക്കാറുണ്ട് എന്നുള്ളതാണ്. സിറിയക്കാരെ വിളിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ അന്ന് 1400 വർഷങ്ങൾക്കപ്പുറം അവർക്ക് ഉമറിന്റെ ഉപദേശം പോകാറുള്ളത് എന്താണ്? ശൈത്യം ശത്രുവാണ്, പെട്ടെന്ന് വന്ന് പോകാൻ വിമ്മിഷ്ടം കാണിക്കുന്ന, പടിയിറങ്ങാൻ സാവകാശം തേടുന്ന ആളാണ് ശൈത്യം. അതുകൊണ്ട് ശൈത്യം വരുമ്പോഴത്തേക്ക് സിറിയക്കാരെ നിങ്ങൾ ശൈത്യത്തെ ചെറുക്കുവാൻ വേണ്ടത് അത് ഉടയാടകളും മറ്റുമായി നിങ്ങൾ തയ്യാറാക്കണം, ഒരുങ്ങണം എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകളെ സഹായിക്കുവാൻ ഉമറിന്റെ ഉത്ബോധനവും എഴുത്തും കാണാൻ സാധിക്കും. അന്ന് യഥാർത്ഥത്തിൽ അന്ന് ഉമർ എഴുതിയ കത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഏറ്റവും കൂടുതൽ തെളിയുന്ന നാളുകളാണ് ഇന്ന് സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. വളരെ വലിയ പരാധീനതകളിൽ ഹലിപ്പോ, അൽമൗസിൽ തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള നാടുകളൊക്കെയും ഇന്ന് വലിയ കെടുതികളിൽ, അവിടങ്ങളിലുള്ള നിർഭയരായിരുന്ന വിശ്വാസികൾ അനിവാര്യമായും അവർ മരുപ്പറമ്പിലേക്ക്, അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അഭയാർത്ഥികളായി പോകാൻ വിധിക്കപ്പെടുമാറ് അവസ്ഥകൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിസര നാടുകളിലായാലും വിദൂരങ്ങളിലായാലും പരീക്ഷിക്കപ്പെടുന്നതായ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബോധമുണ്ടാകേണ്ടതുണ്ട്. അവർക്ക് സഹായം നൽകുന്ന വിഷയത്തിൽ, അതേപോലെ അവർക്ക് വേണ്ടി ദുആയിരക്കുന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ പിശുക്കരാകാൻ പാടുള്ളതല്ല എന്ന വസീയത്താണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. നമ്മൾ ശൈത്യത്തിൻ്റെ നാളുകളെ എണ്ണുമ്പോൾ, ശൈത്യകാലത്തെ നമ്മൾ ജീവിച്ചു വിടുമ്പോൾ, ഈ ശൈത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ തണുപ്പും അതേപോലെ പ്രയാസവുമൊക്കെ വലിയ അളവ് തരണം ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് അവിടങ്ങളിലുള്ളത്. കാരണം അവർക്ക് അതിനെ ചെറുക്കുവാൻ പര്യാപ്തമായ ഭക്ഷ്യപദാർത്ഥങ്ങളില്ല, അതിനെ ചെറുക്കുവാൻ പര്യാപ്തമായ ഉടയാടകളും വസ്ത്രങ്ങളും ഇല്ല എന്നുള്ള മരിച്ച രക്തസാക്ഷികളായവരെ അടക്കുവാൻ കഫൻ തികയാത്ത സ്ഥിതിവിശേഷം അവിടങ്ങളിൽ സഹോദരന്മാരെ നമ്മൾ വായിക്കുമ്പോൾ ആ പച്ച മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു കാക്കുമാറാവട്ടെ, നൗദുബില്ല. ഏതായാലും ആ ഒരു വിഷയം നമ്മളുടെ മനസ്സിൽ സദാ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നൊന്ന്, തണുപ്പ്, അതിലെ അതിശൈത്യം നമ്മൾ ഓർപ്പിപ്പിക്കുന്നത് ജഹന്നമിനെയാണ്, നരകത്തീയിനെയാണ്. നരകത്തീയിന് ചൂടെന്ന പ്രത്യേകത നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുവാൻ പാപികൾക്ക് തണുപ്പും ഒരുക്കിയിട്ടുണ്ട്. നരകത്തിൽ ചൂടുണ്ട്, അത്യുഷ്ണം, അതികഠിനമായ നോവേറ്റുന്ന ചൂട്, അതേപോലെ നരകത്തിൽ തണുപ്പുണ്ട്, നോവേറ്റുന്ന ശിക്ഷയായി ഭവിക്കുന്ന തണുപ്പ്. ചൂട് ഏറി നരകം തന്നെ അള്ളാഹുവിനോട് ആവലാതിപ്പെട്ട ഒരു രംഗമുണ്ട്. ഇഷ്ടക്കത്തിൻ നാറു ഇലാ റബ്ബിഹ, നരകം തന്റെ റബ്ബിനോട് ആവലാതിപ്പെട്ട ഒരു സന്ദർഭം. അതിൽ റബ്ബി അക്കല ബാദി ബാവ എന്നാണ്. കൊടിയ ചൂട് കാരണത്താൽ നരകം അള്ളാഹുവിനോട് പറയാണ്, എന്നിൽ ചില ഭാഗങ്ങളെ തന്നെ തിന്നു തീർക്കുകയാണ്. ആ രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂടിനാൽ പൊറുതിമുട്ടുന്ന നരകത്തീയിനോട് പറഞ്ഞതാണ് രണ്ട് വിശ്വാസത്തിന്. ഒന്ന് ചൂടിൻ്റെ നിശ്വാസം, മറ്റൊന്ന് തണുപ്പിൻ്റെ നിശ്വാസം. അതികഠിനമായ ചൂട് നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് നരകത്തിൻ്റെ നിശ്വാസമാണ്. അതിശൈത്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതും നരകത്തീയിൻ്റെ ശൈത്യത്തിൻ്റെ നിശ്വാസമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചൂടും ഇവിടുത്തെ തണുപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്ക് അദാബാക്കി നിശ്ചയിച്ച നരകത്തീയിൻ്റെ ചൂടിനെയും നരകത്തീയിൻ്റെ തണുപ്പിനെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഭയാനകമായ ശിക്ഷയെ പേടിച്ച് ഭയന്ന് ഒരു ജീവിതം, അത് നമ്മൾ നമ്മുടെ ഉഷ്ണകാലത്തായാലും നമ്മുടെ ശൈത്യകാലത്തായാലും നമുക്കൊരുക്കണം എന്ന വസീയത്താണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരു ആരോഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ കൂടിയിരിക്കാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അളിയനും മകനും അപകടത്തിൽ മരണപ്പെട്ട വാർത്തയാണ് അറിയിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാരത്രിക ജീവിതം നിറഞ്ഞ സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്കും നമ്മുടെ സഹോദരനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ജീവിച്ച് മരിക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.